ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളുടെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. പാലക്കാട് മണ്ഡലത്തിൽ പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ വിസ്മയങ്ങൾ തീർത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പുതുചരിതം എഴുതുകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷ നൽകുന്ന സീ പ്ലെയിൻ ഇന്ന് കൊച്ചിയിലെത്തി. പരീക്ഷണ പറക്കലിന്റെ ഫ്ളാഗ് ഓഫ് നാളെ. സംസ്ഥാന സ്കൂൾ കായികമേള നാളെ സമാപിക്കും. പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരം മുന്നിൽ. കേരള മോഡലിലേക്കുള്ള സംഭാവനയാണ് ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ കായികമേളയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീട പോരാട്ടത്തിൽ ഇന്ന് കാലിക്കറ്റ് എഫ് സി ഫോഴ്സ കൊച്ചിയെ നേരിടും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം 2020 മത്സരം രാത്രി 7:30. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും പരസ്യപ്രചാരണം നാളെ സമാപിക്കും. മറ്റന്നാൾ നിശബ്ദ പ്രചാരണമാണ്. ബുധനാഴ്ചയാണ് ഇവിടെ വോട്ടെടുപ്പ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഈ മാസം 20-നാണ് വോട്ടെടുപ്പ്. മൂന്നിടങ്ങളിലെയും വോട്ടെണ്ണൽ നവംബർ 23-ന് നടക്കും. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിൽ അവസാനഘട്ട പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. നാളെ യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി എന്നിവർ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തും. എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ഇന്ന് മാനന്തവാടിയിലാണ് പര്യടനം നടത്തിയത്. എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് നാളെ ബത്തേരി മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തും. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പ്രചാരണം സജീവമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ജാർഖണ്ഡിൽ ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്തു. ജെഎംഎം നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ, ആർജെഡി നേതാവ് തേജസ്വി യാദവ് എന്നിവരും പ്രചാരണ രംഗത്തുണ്ട്. മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ പ്രകടന പത്രിക പാർട്ടി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് പ്രകാശനം ചെയ്തു. മഹാവികാസ് അഘാഡിയുടെ പ്രകടന പത്രിക കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പുറത്തിറക്കി. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ വിസ്മയങ്ങൾ തീർത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പുതുചരിതമെഴുതുകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ. തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ച 4 മാസങ്ങൾക്കിടെ 100,000 TEU കൈകാര്യം ചെയ്ത തുറമുഖമെന്ന നാഴികക്കല്ല് പിന്നിട്ടതായി മന്ത്രി വ്യക്തമാക്കി. നവംബർ 9 വരെയുള്ള കണക്കനുസരിച്ച് 46 കപ്പലുകളാണ് തുറമുഖത്തെത്തിയത്. 7.4 കോടി രൂപയുടെ വരുമാനമാണ് GST ഇനത്തിൽ ലഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു.
കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ വിസ്മയങ്ങൾ തീർത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പുതുചരിതങ്ങൾ എഴുതുകയാണ്. ഏതാണ്ട് ട്രയൽ റൺ നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ 46 കൂറ്റൻ കപ്പലുകൾ ഇവിടെ എത്തിച്ചേർന്നു. ഇതിന്റെ ഫലമായി ഏതാണ്ട് 1,807 TEU നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നുണ്ടാകുന്ന വരുമാനം ഏതാണ്ട് 7.4 കോടി രൂപയാണ്. ഡിസംബറോടുകൂടി നമുക്കിത് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്.
സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷ നൽകുന്ന സീ പ്ലെയിൻ ഇന്ന് കൊച്ചിയിലെത്തി. 9 പേരെ വഹിക്കാൻ കഴിയുന്ന ആംഫീബിയൻ വിമാനം നാളെ രാവിലെ ബോൾഗാട്ടി മറീനയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇടുക്കി മാട്ടുപെട്ടി ജലാശയത്തിലാണ് വിമാനം ഇറക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെ തിരികെ കൊച്ചി വിമാനത്താവളത്തിലെത്തി ഇന്ധനം നിറച്ചശേഷം അഗത്തിയിലേക്ക് പോകും. ഇന്ന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ വിമാനത്തെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. വിമാനത്തിലെ പൈലറ്റുമാർക്ക് പിന്നീട് ബോൾഗാട്ടി പാലസ് ഹോട്ടലിൽ സ്വീകരണം നൽകി. സീപ്ലെയിന്റെ പരീക്ഷണ പറക്കലുമായി ബന്ധപ്പെട്ട് ടൂറിസ്റ്റ് മത്സ്യബന്ധന ബോട്ടുകൾ, വാട്ടർ മെട്രോ തുടങ്ങിയവയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കിയതായി എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ പരിഹാരം കാണുമെന്നും ആരെയും കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ. സംസ്ഥാനത്ത് ഒരിടത്തും കുടിയൊഴിപ്പിക്കലിനെ പാർട്ടി അംഗീകരിക്കില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞു. അതേസമയം മുനമ്പം സമരം ശക്തിപ്പെടുത്തുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള 5 ദിവസത്തെ ബോധവൽക്കരണ പ്രദർശന പരിപാടിക്ക് നാളെ എറണാകുളത്ത് തുടക്കമാകും. അങ്കമാലിയിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. തപാൽ വകുപ്പിന്റെ ആധാർ സേവനങ്ങൾ, ദേശീയ ആയുഷ് മിഷന്റെ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുന്നേറ്റം തുടർന്ന് തിരുവനന്തപുരം ജില്ല. 223 സ്വർണവും 148 വെള്ളിയും 161 വെങ്കലവും ഉൾപ്പെടെ 1905 പോയിന്റുമായാണ് തലസ്ഥാന ജില്ല ഒന്നാം സ്ഥാനത്തുള്ളത്. തൃശൂർ രണ്ടാമതും മലപ്പുറം മൂന്നാമതുമാണ്. അത്ലറ്റിക്സിൽ മലപ്പുറമാണ് ഒന്നാം സ്ഥാനത്ത്. പാലക്കാട് രണ്ടാമതും ആതിഥേയരായ എറണാകുളം മൂന്നാം സ്ഥാനത്തുമാണ്. ഗെയിംസ് ഇനത്തിലും തിരുവനന്തപുരമാണ് ഒന്നാം സ്ഥാനത്ത്. സംസ്ഥാന സ്കൂൾ കായികമേള നാളെ സമാപിക്കും. സമാപന സമ്മേളനം നാളെ വൈകിട്ട് എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രഥമ ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി ജേതാക്കൾക്ക് മുഖ്യമന്ത്രി സമ്മാനിക്കും. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. കേരള മോഡലിലേക്കുള്ള പുതിയ സംഭാവനയാണ് ഒളിമ്പിക്സ് മാതൃകയിൽ കൊച്ചിയിൽ നടത്തിയ സ്കൂൾ കായികമേളയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അടുത്ത കായികമേള തിരുവനന്തപുരത്ത് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 4 വർഷം കൂടുമ്പോൾ ഒളിമ്പിക്സ് മാതൃകയിലും മറ്റു വർഷങ്ങളിൽ സാധാരണ രീതിയിലും കായികമേള നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. മേളയുടെ ഭാഗമായവർ വരും വർഷങ്ങളിലും ഇതേ രീതിയിൽ തന്നെ മേള നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു.
നമ്മുടെ ഇവിടുത്തെ ഈ കൊച്ചിയിൽ നടന്ന നമ്മുടെ സ്കൂൾ മേള കണ്ടപ്പോൾ കായിക താരങ്ങൾ, രക്ഷകർത്താക്കൾ, അവരുടെ അധ്യാപകർ, നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ എല്ലാവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് എല്ലാ വർഷവും ഇതിനെ തന്നെ നടത്തി പ്രോത്സാഹനം കൊടുക്കണമെന്നുള്ള നിലയിലുള്ള അഭിപ്രായമാണ് എല്ലാ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ആരും തന്നെ അതിന് നെഗറ്റീവായിട്ട് പറയുന്നില്ല. അപ്പൊ അത് അക്കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. ദക്ഷിണാഫ്രിക്കയിലെ സെന്റ് ജോർജ് പാർക്ക് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. പ്രഥമ സൂപ്പർ ലീഗ് കേരളയുടെ കിരീട പോരാട്ടത്തിൽ ഇന്ന് കാലിക്കറ്റ് FC ഫോഴ്സ കൊച്ചിയെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 8:00 മത്സരം. വൈദ്യശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കേണ്ടത് വർത്തമാനകാലത്തിന്റെ ആവശ്യകതയാണെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ രാജേഷ് കൊട്ടേച്ച. മലപ്പുറത്ത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സംഘടിപ്പിച്ച ആയുർവേദ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡിനെ തുടർന്ന് ലോകമെമ്പാടും വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തെ ഗൌരവത്തോടെ കൈകാര്യം ചെയ്യണമെന്നും ശ്രീ രാജേഷ് കൊട്ടേച്ച പറഞ്ഞു. ബുധനാഴ്ച രഥോത്സവത്തിന് കൊടിയേറിയതോടെ പാലക്കാട് കൽപ്പാത്തിയിൽ തേരൊരുക്കങ്ങൾ തകൃതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
അഗ്രഹാര ക്ഷേത്രങ്ങളിലെ രഥങ്ങൾക്ക് താഴികക്കുടങ്ങൾ ചാർത്തിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഗ്രാമപ്രദക്ഷിണവും ആഞ്ജനേയ വാഹന എഴുന്നള്ളത്തുകളുമായി കൽപ്പാത്തി അഗ്രഹാര വീഥികൾ ഇപ്പോൾ ആഘോഷ തിരക്കിലാണ്. ചൊവ്വാഴ്ച വൈകിട്ടോടെ ഞെട്ടിമാലകളും മറ്റും ചാർത്തി തേരുകൾ അലങ്കരിക്കും. 13 ഒന്നാം തേര് ദിവസം രഥപ്രയാണം ആരംഭിക്കും. 15 വൈകിട്ടാണ് കൽപ്പാത്തി രഥോത്സവത്തിലെ പ്രധാന ആകർഷണമായ ദേവരഥ സംഗമം നടക്കുക. രഥോത്സവത്തോടനുബന്ധിച്ചുള്ള കൽപ്പാത്തി ദേശീയ സംഗീതോത്സവം ഇന്ന് സമാപിക്കും.
കണ്ണൂർ രൂപതയുടെ പ്രഥമ സഹായമെത്രാനായി ഡെന്നിസ് കുറുപ്പശ്ശേരി സ്ഥാനമേറ്റു. കണ്ണൂർ ബർണശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രലിലായിരുന്നു ചടങ്ങുകൾ. കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഡെന്നിസ് കുറുപ്പശ്ശേരിയെ സഹായമെത്രാനായി നിയമിച്ചത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രനട ഈ മാസം 15 തുറക്കും. 16 മുതൽ അടുത്ത മാസം 26 വരെ എല്ലാ ദിവസവും പൂജയുണ്ടാകും. അടുത്ത മാസം 26 മണ്ഡല പൂജ. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ ഹോട്ടലുകളിലെ ഭക്ഷണവില നിശ്ചയിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. ഹോട്ടലുകൾ, ബേക്കറികൾ എന്നിവിടങ്ങളിലെ സസ്യഭക്ഷണ സാധനങ്ങളുടെ വില GST ഉൾപ്പെടെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വില വിവര പട്ടിക എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പ്രദർശിപ്പിക്കേണ്ടതാണെന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. തിരുവനന്തപുരത്തെ കരകുളം ഫ്ളൈഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത നിയന്ത്രണം നാളെ ആരംഭിക്കും. കരകുളം പാലം, കെൽട്രോൺ ജംഗ്ഷൻ ഫ്ളൈഓവർ നിർമ്മാണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം തെന്മല സംസ്ഥാന പാതയിൽ നെടുമങ്ങാട് തിരുവനന്തപുരം റോഡിലാണ് നിയന്ത്രണം. പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്ത് മാനവിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ജനാധിപത്യത്തിന് നിർണായക പങ്കുണ്ടെന്നും അതിനാൽ ഇന്ത്യയുമായുള്ള സഹകരണത്തെ ജർമ്മനി അത്യന്തം വിലമതിക്കുന്നതായും ജർമ്മൻ കോൺസൽ ജനറൽ അഹിം ബുർക്കാട്ട്. ബെർലിൻ മതിലിന്റെ വീഴ്ചയുടെ 35 വാർഷികവും ജർമ്മനിയുടെ ഏകതാ ദിനവും പ്രമാണിച്ച് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളുടെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. പാലക്കാട് മണ്ഡലത്തിൽ പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ വിസ്മയങ്ങൾ തീർത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പുതുചരിതമെഴുതുകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷ നൽകുന്ന സീ പ്ലെയിൻ ഇന്ന് കൊച്ചിയിലെത്തി. പരീക്ഷണ പറക്കലിന്റെ ഫ്ളാഗ് ഓഫ് നാളെ. സംസ്ഥാന സ്കൂൾ കായികമേള നാളെ സമാപിക്കും. പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരം മുന്നിൽ. കേരള മോഡലിലേക്കുള്ള സംഭാവനയാണ് ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ കായികമേളയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീട പോരാട്ടത്തിൽ ഇന്ന് കാലിക്കറ്റ് FC ഫോഴ്സ കൊച്ചിയെ നേരിടും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 മത്സരം രാത്രി 7:30.